മത്തായി അദ്ധ്യായം 21. യേശുവും ശിഷ്യന്മാരും യെരുശലേം നഗരത്തോടടുത്തു. ഒലിവുമലയിലെ ബേത്ത്ഫഗയിൽ അവർ ആദ്യം നിന്നു. അവിടെ നിന്നും യേശു തൻ്റെ രണ്ട് ശിഷ്യന്മാരെ നഗരത്തിലേക്ക് അയച്ചു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
നിങ്ങൾ കാണുന്ന ആ നഗരത്തിലേക്ക് പോകുക. അവിടെ ഒരു കഴുതയെ കെട്ടിയിരിക്കുന്നത് കാണാം. മറ്റൊരു കഴുതക്കുട്ടിയെയും അവളുടെ അടുത്ത് നിങ്ങൾ കാണും. അവയെ അഴിച്ച് എന്റെ അടുത്ത് കൊണ്ടുവരിക. ആരെങ്കിലും കഴുതകളെ എന്തിനഴിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഗുരുവിന് ഈ കഴുതകളെ വേണം എന്ന് പറയുക, താമസിയാതെ അയാൾ അവയെ തരും.
പ്രവാചകന്റെ ഈ വചനങ്ങൾ നിറവേറ്റാനായിരുന്നു അത്.
സിയോൻ നഗരത്തോട് പറയുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുത്തു വരുന്നു, വിനീതനായ അവൻ ഒരു കഴുതക്കുട്ടിയുടെ പുറത്തും മൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തുമായിരിക്കും വരിക.
യേശു നിയോഗിച്ചത് ശിഷ്യന്മാർ ചെയ്തു. അവൻ തള്ളക്കഴുതയെയും കഴുതക്കുട്ടിയെയും യേശുവിന് കൊണ്ടുകൊടുത്തു. അവർ കഴുതപ്പുറത്ത് തങ്ങളുടെ മേലങ്കികൾ വിരിച്ചു. യേശു കഴുതപ്പുറത്തിരുന്നു. അവൻ യെരുശലേമിലേക്കുള്ള വഴിയിലൂടെ സഞ്ചരിച്ചു. അനേകം പേർ അവന്റെ വഴിയിൽ തങ്ങളുടെ മേലങ്കികൾ വിരിച്ചു. മറ്റു ചിലർ മരച്ചില്ലകൾ ഒടിച്ചു വഴിയിൽ വിരിച്ചു. ചിലർ യേശുവിന് മുമ്പേ നടക്കുകയായിരുന്നു, ചിലർ പിറകെയും. അവർ വിളിച്ചു പറഞ്ഞു,
ദാവീദ് പുത്രനെ വാഴ്ത്തുക, കർത്താവിന്റെ നാമത്തിൽ വരുന്നവനെ ദൈവം അനുഗ്രഹിക്കട്ടെ, സ്വർഗസ്ഥനായ ദൈവത്തെ വാഴ്ത്തുവിൻ.
അനന്തരം യേശു യെരുശലേമിലേക്ക് പ്രവേശിച്ചു. നഗരവാസികൾ ആശയക്കുഴപ്പത്തിലായി. അവർ ചോദിച്ചു,
ആരാണിയാൾ?
യേശുവിനെ അനുഗമിക്കുന്നവർ പറഞ്ഞു,
ഇവനാണ് യേശു, ഗലീലായിലെ നസറത്തിൽ നിന്നുള്ള പ്രവാചകൻ.
യേശു ദൈവാലയത്തിലേക്ക് കയറി. അവിടെ ക്രയവിക്രയം നടത്തിയിരുന്നവരെ അവൻ പുറത്താക്കി. അവൻ ചൂതാട്ടക്കാരുടെ മേശകൾ മറിച്ചിട്ടു. പ്രാവുകളെ വിറ്റിരുന്നവരുടെ ബെഞ്ചുകളും അവൻ മറിച്ചിട്ടു. യേശു അവിടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു,
തിരുവെഴുത്തുകളിൽ എഴുതിയിട്ടുണ്ട്, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്നറിയപ്പെടും, എന്നാൽ നിങ്ങൾ അവിടം കള്ളന്മാരുടെ ഒളി സങ്കേതമാക്കുന്നു.
അന്തരും തളർവാദ രോഗികളുമായ ചിലർ ദൈവാലയത്തിൽ യേശുവിനെ സമീപിച്ചു. യേശു അവരുടെ രോഗം ഭേദപ്പെടുത്തി. യേശുവിന്റെ പ്രവൃത്തികൾ മഹാപുരോഹിതരും ശാസ്ത്രിമാരും കണ്ടു. യേശു മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നതും കുട്ടികൾ അവനെ ദൈവാലയത്തിൽ വാഴ്ത്തുന്നതും അവർ കണ്ടു. കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു,
ദാവീദിന്റെ പുത്രനെ വാഴ്ത്തുവിൻ.
ഇതെല്ലാം മഹാപുരോഹിതരെയും ശാസ്ത്രിമാരെയും ദേഷ്യപ്പെടുത്തി. മഹാപുരോഹിതരും ശാസ്ത്രിമാരും യേശുവിനോട് ചോദിച്ചു,
കുട്ടികൾ പറയുന്നത് നീ കേൾക്കുന്നില്ലേ?
യേശു മറുപടി പറഞ്ഞു,
ഉവ്വ്, കുട്ടികളെയും ശിശുക്കളെയും നീ സ്തുതിക്കുവാൻ പഠിപ്പിച്ചു എന്ന് തിരുവെഴുത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ?
അനന്തരം അവൻ അവിടം വിട്ട് നഗരത്തിന് പുറത്തു കടന്ന് ബെഥാനിയയിൽ ആ രാത്രി തങ്ങി. പിറ്റേന്ന് പുലർച്ചയ്ക്ക് യേശു നഗരത്തിലേക്ക് മടങ്ങുകയായിരുന്നു. അവൻ വഴിയോരത്ത് ഒരു അത്തിമരം കണ്ടു. യേശു തനിക്ക് തിന്നാൻ അത്തിപ്പഴം കിട്ടുമോ എന്ന് ആ മരത്തിൽ അന്വേഷിച്ചു. എന്നാൽ ആ മരത്തിൽ ഇലകളല്ലാതെ ഒരു പഴം പോലും ഉണ്ടായിരുന്നില്ല. അതിനാൽ യേശു ആ മരത്തോട് പറഞ്ഞു,
ഇനി നീ ഒരിക്കലും കായ്ക്കില്ല.
ഉടൻ തന്നെ ആ മരം ഉണങ്ങി നശിച്ചു. ശിഷ്യന്മാർ അത് കണ്ടു. അവർ അത്ഭുതപ്പെട്ടു. അവർ ചോദിച്ചു,
എങ്ങനെയാണ് ഈ അത്തിമരം ഇത്ര വേഗം ഉണങ്ങിക്കരിഞ്ഞത്?
യേശു മറുപടി പറഞ്ഞു,
ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, നിങ്ങൾക്ക് സംശയലേശമില്ലാതെ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മരത്തോട് ഞാൻ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്കതിലധികവും ചെയ്യാനായേക്കാം. ഈ മലയോട് പോയി കടലിൽ പതിക്കൂ എന്ന് പോലും ആജ്ഞാപിക്കാം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അത് സംഭവിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ ചോദിക്കുന്നതെന്തും ലഭിക്കും.
യേശു ദൈവാലയത്തിലേക്ക് പോയി. അവനവിടെ ഉപദേശിക്കുമ്പോൾ പുരോഹിതന്മാരും യഹൂദ മൂപ്പന്മാരും യേശുവിന്റെ അടുത്തെത്തി. അവർ അവനോട് ചോദിച്ചു,
പറയൂ, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ നിനക്കെന്തധികാരമാണുള്ളത്? ആരാണ് നിനക്ക് അധികാരം തന്നത്?
യേശു പറഞ്ഞു,
ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, അതിന് നിങ്ങൾ ഉത്തരം തന്നാൽ എന്തധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയാം. പറയൂ, യോഹന്നാൻ ജനങ്ങളെ സ്നാനപ്പെടുത്തിയ അധികാരം ദൈവത്താൽ നൽകപ്പെട്ടതോ മനുഷ്യരാൽ നൽകപ്പെട്ടതോ?
പുരോഹിതരും യഹൂദ നേതാക്കളും യേശുവിന്റെ ചോദ്യം ചർച്ച ചെയ്തു. അവർ പരസ്പരം പറഞ്ഞു,
നമ്മൾ ഉത്തരം പറഞ്ഞാൽ അതും യോഹന്നാന്റെ സ്നാനം ദൈവത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ യേശു പറയും, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് യോഹന്നാനിൽ വിശ്വസിക്കുന്നില്ല? മറിച്ച് അത് മനുഷ്യനിൽ നിന്നാണെന്ന് നമ്മൾ പറഞ്ഞാൽ ജനങ്ങൾ നമ്മോട് കോപിക്കും. യോഹന്നാൻ ഒരു പ്രവാചകനായിരുന്നുവെന്ന് അവർ കരുതുന്നതാണ് നമുക്ക് ഭയം.
അതിനാൽ അവർ യേശുവിന് മറുപടി കൊടുത്തു,
ഞങ്ങൾക്കറിയില്ല യോഹന്നാൻ എവിടെ നിന്ന് അധികാരം കിട്ടിയെന്ന്.
അപ്പോൾ യേശു പറഞ്ഞു,
എങ്കിൽ എനിക്കിതൊക്കെ ചെയ്യാൻ എവിടെ നിന്ന് അധികാരം കിട്ടിയെന്ന് ഞാനും പറയില്ല. നിങ്ങൾ ഇതിനെപ്പറ്റി എന്തു വിചാരിക്കുന്നുവെന്ന് എന്നോട് പറയുക. ഒരാൾക്ക് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. അയാൾ ആദ്യം മൂത്ത മകനെ സമീപിച്ച് പറഞ്ഞു, മകനെ, നീ ഇന്ന് പോയി മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. മകൻ പറഞ്ഞു, ഞാൻ പോകില്ല. പക്ഷേ പിന്നീട് അയാൾ മനം മാറ്റി, അയാൾ പോയി. അപ്പൻ പിന്നീട് രണ്ടാമത്തെ മകനെ സമീപിച്ച് പറഞ്ഞു, മകനെ, നീ ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ പണിയുക. മകൻ പറഞ്ഞു, ശരി, ഞാൻ പോയി പണിയെടുക്കാം. എന്നാൽ അയാൾ പോയില്ല. ഈ രണ്ടു പുത്രന്മാരിൽ ആരാണ് അപ്പന്റെ ഇച്ഛയ്ക്കൊത്ത് പ്രവർത്തിച്ചത്?
യഹൂദ നേതാക്കൾ പറഞ്ഞു,
ആദ്യത്തെ മകൻ.
യേശു അവരോട് പറഞ്ഞു,
ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, നികുതി പിരിവുകാരും വേശ്യകളും ചീത്തയാളുകളെന്ന് നിങ്ങൾ കരുതുന്നു, പക്ഷേ നിങ്ങളെക്കാൾ മുമ്പേ അവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. യോഹന്നാൻ വന്നത് നിങ്ങൾക്ക് ശരിയായ വഴി കാണിച്ചുകൊണ്ടാണ്, എന്നാൽ നിങ്ങൾ യോഹന്നാനിൽ വിശ്വസിച്ചില്ല. എന്നാൽ നികുതി പിരിവുകാരും വേശ്യകളും അവനിൽ വിശ്വസിക്കുന്നത് നിങ്ങൾ കണ്ടു. എന്നാൽ ഇനിയും അവനിൽ വിശ്വാസമർപ്പിക്കാനായി നിങ്ങൾ മനം മാറ്റിയില്ല. ഈ കഥ ശ്രദ്ധിക്കുക. ഒരിടത്ത് ഒരാൾക്ക് കുറെ വയലുണ്ടായിരുന്നു. അയാൾ അതിൽ മുന്തിരി നട്ടു. അയാൾ വയലിനു ചുറ്റും മതില് കെട്ടി, അതിനുള്ളിൽ ഒരു മുന്തിരിച്ചക്കും സ്ഥാപിച്ചു. എന്നിട്ട് അയാൾ ഒരു കാവൽമാടവും പണിതു. അയാൾ ആ തോട്ടം ചില കർഷകർക്ക് പാട്ടത്തിനു കൊടുത്തു. എന്നിട്ടയാൾ ഒരു യാത്ര പുറപ്പെട്ടു. വിളവെടുപ്പിന്റെ സമയമായി. അതിനാൽ അയാൾ തന്റെ ദാസന്മാരെ തന്റെ വീതം ചോദിക്കാൻ കർഷകരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ ഒരു ദാസനെ മർദ്ദിച്ചു, മറ്റൊരുവനെ കൊന്നു, മൂന്നാമത്തവനെയും കല്ലെറിഞ്ഞു കൊന്നു. അതിനാൽ അയാൾ മറ്റു ചിലരെ കൂടി അയച്ചു, ആദ്യത്തേതിനേക്കാൾ കൂടുതൽ ആളുകളെ. എന്നാൽ ആദ്യം വന്നവരോട് ചെയ്തത് തന്നെ കൃഷിക്കാർ അവരോടും ചെയ്തു. അതിനാൽ തന്റെ മകനെ തന്നെ അയക്കാൻ അയാൾ തീരുമാനിച്ചു. അയാൾ കരുതി, കൃഷിക്കാർക്ക് എന്റെ മകനോട് ബഹുമാനമുണ്ടാകും. പക്ഷേ ഉടമയുടെ പുത്രനെ കണ്ടപ്പോൾ കർഷകർ പരസ്പരം പറഞ്ഞു, ഇതാ ഉടമയുടെ മകൻ, ഈ തോട്ടത്തിന്റെ അനന്തരാവകാശിയാകും അവൻ. വരൂ, നമുക്കവനെ കൊല്ലാം. നമ്മൾ അവനെ കൊന്നാൽ ഈ തോട്ടം നമ്മുടേതാകും. അതിനാൽ അവർ അവനെ തോട്ടത്തിന് പുറത്തു കൊണ്ടുപോയി കൊന്നു. അതിനാൽ തോട്ടമുടമ വന്ന് ആ കർഷകരെ എന്തു ചെയ്യും?
യഹൂദ പുരോഹിതരും പ്രമാണിമാരും പറഞ്ഞു,
തീർച്ചയായും അയാൾ ആ ദുഷ്ടന്മാരെ കൊല്ലും, എന്നിട്ട് ആ തോട്ടം മറ്റു കൃഷിക്കാരെ ഏൽപ്പിക്കും. വിളവെടുപ്പ് സമയം തന്റെ പങ്ക് നൽകുന്ന കൃഷിക്കാരെ തോട്ടമേൽപ്പിക്കും.
യേശു അവരോട് പറഞ്ഞു,
തിരുവെഴുത്തുകളിൽ എഴുതിയിട്ടുള്ളത് നിങ്ങൾ തീർച്ചയായും വായിച്ചു കാണും, പണിക്കാർ ഉപേക്ഷിക്കുന്ന കല്ല് മൂലക്കല്ലാകും. ഇത് ദൈവം ചെയ്തത് നമുക്ക് അത്ഭുതമാകുന്നു, നമ്മുടെ കണ്ണുകളിൽ അത് അത്ഭുതമാകുന്നു. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗരാജ്യം നിങ്ങളിൽ നിന്നും എടുക്കപ്പെടും. ദൈവരാജ്യത്തിൽ അവൻ ആഗ്രഹിക്കുന്നത് നടപ്പാക്കുന്നവർക്ക് സ്വർഗരാജ്യം നൽകപ്പെടും. ഈ കല്ലിൽ വീഴുന്നവൻ പൊട്ടിത്തകരും. ഈ കല്ല് ഒരാളുടെ മേൽ വീണാലും അതയാളെ തവിടുപൊടിയാക്കും.
യേശു പറഞ്ഞ ഈ കഥകൾ മഹാപുരോഹിതരും പരീശന്മാരും കേട്ടു. യേശു തങ്ങളെപ്പറ്റിയാണ് പറയുന്നതെന്ന് അവർ അറിഞ്ഞു. യേശുവിനെ പിടിക്കാൻ അവർ ഒരു കാരണം തേടി. എന്നാൽ ജനങ്ങൾ യേശു ഒരു പ്രവാചകനാണെന്ന് വിശ്വസിച്ചിരുന്നതിനാൽ അവർ ജനങ്ങളെ ഭയന്നു.